തയ്യിൽ ബഹുമാനപ്പെട്ട വർഗീസച്ചൻ. ചങ്ങനാശ്ശേരി അതിരൂപത ആലപ്പുഴ ജില്ലയിൽ ചമ്പക്കുളം വൈശ്യംഭാഗം സെയിൻ്റ് ആൻ്റണീസ് പള്ളി ഇടവക തയ്യിൽ തോമാച്ചൻ എന്നറിയപ്പെട്ടിരുന്ന എ ടി തോമസിൻ്റെയും പെണ്ണമ്മ എന്നറിയപ്പെട്ടിരുന്ന ഏലിയാമ്മയുടെയും മകനായി 1/4/1972 ജനിച്ച ശിശുവിന് 9-ാം ദിവസം ജ്ഞാനസ്നാനത്തിൽ വർഗീസ് എന്നു പേര് നൽകി. ജോബി എന്ന ഓമനപ്പേര് പിന്നീട് നൽകപ്പെട്ടു. അപ്പച്ചൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആൻ്റണിയും ജോയിയച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫും ബാബു എന്ന് വിളിക്കപ്പെടുന്ന തോമസുകുട്ടിയുമാണ് ജോബിയച്ചൻ്റെ സഹോദരന്മാർ. കൂടാതെ പരിശുദ്ധാത്മ സമൂഹത്തിൽ അനിത, ശാന്തി എന്നീ സഹോദരിമാർ ജോബിയച്ചനുണ്ട്. സി എം ഐ സഭയിലെ ജോർജ് വെമ്പാടും തറ, ജോസഫ് മണ്ണപ്പറമ്പിൽ, റജിമോൻ മണ്ണപ്പറമ്പിൽ എന്നീ അച്ഛന്മാർ ജോബിയച്ചൻ്റെ ബന്ധത്തിൽപ്പെട്ടവരാണ്. മതതീഷ്ണത നിറഞ്ഞ മാതാപിതാക്കൾ സുശിക്ഷണത്തിൽ വളർത്തിയും യഥാകാലം കൂദാശകൾ സ്വീകരിക്കാൻ ഒരുക്കുകയും ചെയ്തു. 17/1/1987 സ്ഥൈര്യലേപനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ചു. വിജ്ഞാനത്തിലും പ്രായത്തിലും വളർന്ന ജോബിയിൽ സമർപ്പിത ജീവിതത്തിനുള്ള പ്രേരണ പരിശുദ്ധാത്മാവ് നൽകിയിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജോബി 11/6/1988 ശ്രീകണ്ഠമംഗലത്തുള്ള ലിസ്യു മൈനർ സെമിനാരിയിൽ ചേർന്നു. മൈനർ സെമിനാരി പഠനത്തിന് ശേഷം 16/5/1991 കാഞ്ഞിരപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട എബ്രഹാം മൊളോപ്രമ്പലച്ചൻ്റെ ശിക്ഷണത്തിൽ നവസന്യാസമാരംഭിച്ചു. ഭക്തിപൂർവം നവസന്യാസം പൂർത്തിയാക്കി 17/5/1992 പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. തുടർന്ന് ആലുവയിലുള്ള കർമ്മലഗിരി സെമിനാരിയിൽ തത്വശാസ്ത്ര പഠനം പൂർത്തിയാക്കി. ദൈവശാസ്ത്രം പഠിച്ചത് മംഗലപ്പുഴ സെമിനാരിയിലത്രേ. 20/3/1995 കാഞ്ഞിരപ്പള്ളിയിലുള്ള നവസന്യാസ ഭവനത്തിൽ ആരംഭിച്ച റീജൻസി വിജയകരമായി പൂർത്തിയാക്കുകയും സെമിനാരി പഠനം തുടരുകയും ചെയ്തു. യഥാസമയങ്ങളിൽ വ്രതനവീകരണം നടത്തുകയും വൈദിക ജീവിതത്തിലേക്കുള്ള ഓരോ പടി കയറുകയും ചെയ്തിരുന്നു. 7/5/1997 നിത്യവ്രത സമർപ്പണം നടത്തി സെമിനാരി പഠനം പൂർത്തിയാക്കിയ ജോബി 1/1/2000 ചങ്ങനാശ്ശേരി മെത്രാപ്പോലീത്തൻ പള്ളിയിൽ വെച്ച് മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ കൈവച്ച് ശുശ്രൂഷയിലൂടെ പൗരോഹിത്യ അഭിഷേകം സ്വീകരിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ ഡിഗ്രിയും മംഗലാപുരം ശ്രീദേവി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് MSW ഡിഗ്രിയും ജോബിയച്ചൻ നേടിയിട്ടുണ്ട്. പൗരോഹിത്യ അഭിഷേകം സ്വീകരിച്ച ജോബിയച്ചൻ്റെ പ്രഥമ പ്രേക്ഷിത രംഗം മഹാരാഷ്ട്രയിലെ സത്താറയിലായിരുന്നു. 3 വർഷത്തോളം അവിടെ കഠിനാധ്വാനം ചെയ്ത അച്ഛൻ്റെ അടുത്ത ശുശ്രൂഷ രംഗം കരിമ്പാനി ആശ്രമമായിരുന്നു. പിന്നീട് 1 വർഷത്തോളം നെടുങ്കുന്നം മദർ തെരേസ ഹോമിൽ അംഗമായി പ്രവർത്തിച്ചു. തുടർന്ന് 1 വർഷക്കാലം മുണ്ടത്താനം പള്ളിവികാരിയായി അച്ഛൻ ശുശ്രൂഷ ചെയ്തു. 2005 മുതൽ 2007 വരെ കണ്ടങ്കരി പള്ളിയിൽ വികാരിയായി അച്ഛൻ പ്രവർത്തിച്ചു. അടുത്ത 1 വർഷം തായങ്കരിപ്പള്ളിയായിരുന്നു അച്ഛൻ്റെ പ്രവർത്തന രംഗം. ചേർത്തല സ്നേഹതീരം ആശ്രമമായിരുന്നു അച്ഛൻ്റെ അടുത്ത ശുശ്രൂഷാരംഗം. അവിടെ പാവപ്പെട്ട ജനങ്ങളെ ശുശ്രൂഷിക്കാൻ അച്ഛൻ ജാഗരൂകനായിരുന്നു. അടുത്ത 1 കൊല്ലം ആനിക്കാട് ഹോളി ഫാമിലി ആശ്രമത്തിലെ അംഗമായി അച്ഛൻ പ്രവർത്തിച്ചു. പിന്നീട് 1 വർഷം പുളിങ്കുന്ന് പള്ളിയിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ സഹായിച്ചുകൊണ്ട് ജോബിയച്ചൻ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം അച്ഛന് പ്രവർത്തനരംഗമായി കിട്ടിയത് അമേരിക്കയിലെ ഡേ ക്ലാസിൽ വാട്ടൺ എന്ന സ്ഥലമാണ്. അവിടെ ഹോളി ഫാമിലി പള്ളിയിൽ സഹവികാരിയായി അച്ഛൻ ശുശ്രൂഷ ചെയ്തു. 2 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ അച്ഛൻ്റെ പ്രവർത്തനരംഗമായി മാറിയത് ചെന്നായിപ്പാറയാണ്. അവിടെ ഈശോയുടെ കാരുണ്യവും സ്നേഹവും പ്രകടമാക്കിക്കൊണ്ട് അച്ഛൻ ശുശ്രൂഷ ചെയ്തു. ചെന്നായിപ്പാറയിലെ ആകാശപ്രഭകളുടെ കൂട്ടുകാരനായി വർത്തിച്ച് അവരുടെ മനം കവരുവാൻ അച്ഛന് കഴിഞ്ഞു. 2015 ഫെബ്രുവരി മാസം മുതൽ ജോബിയച്ഛൻ കടുവാക്കുളത്തുള്ള എമ്മാവൂസ് പ്രവിശ്യ ഭവനത്തിലെ അംഗമായി കഴിയുകയായിരുന്നു. ഇക്കാലഘട്ടത്തിൽ പലവിധ രോഗങ്ങൾ അച്ഛനെ അലട്ടിയിരുന്നു. രോഗാവസ്ഥ ഒരുവൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ വിളിച്ചറിയിക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ. തൈലച്ഛൻ്റെ കാര്യത്തിൽ ഇത് യഥാർത്ഥ കാര്യമാണ്. മിശിഹായുടെ സഹനത്തിൻ്റെ കുറവിനെ എൻ്റെ ശരീരത്തിൽ ഞാൻ പൂർത്തിയാക്കുന്നു എന്ന് പ്രസ്താവിച്ച വിശുദ്ധ പൗലോസിൻ്റെ മനോഭാവങ്ങളിലാണ് തൈലച്ഛൻ സഹനത്തെ കണ്ടത്. വളരെ സഹിച്ചുകൊണ്ടിരുന്ന അൽഫോൻസാമ്മയോട് നീ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈശോയുടെ തിരുമുറിവുകളെ സ്നേഹത്തോടെ ചുംബിക്കുകയാണെന്നായിരുന്നു അവളുടെ മറുപടി. സഹിച്ചുകൊണ്ടിരുന്ന തൈലച്ഛൻ്റെ മനോഭാവവും ഇതായിരുന്നു. അൽഫോൻസാമ്മയുടെ ഒരു ചിത്രം കിടക്കയിൽ തന്നെ അച്ഛൻ സൂക്ഷിച്ചിരുന്നു. ഭരണജ്ഞാനത്തു നിന്നും ഒരു സുഹൃത്ത് കൊണ്ടുവന്ന എണ്ണ നീറ്റലനുഭവിച്ചിരുന്ന കാലിൽ പുരട്ടിയപ്പോൾ നീറ്റലും വേദനയും കുറഞ്ഞ അനുഭവം അച്ഛൻ്റെ അൽഫോൻസാമ്മ ഭക്തിക്ക് മാറ്റുകൂട്ടി. കാലുകളുടെ വേദന നിമിത്തം നടക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ സാവകാശം നടന്ന ദേവാലയത്തിലെത്തി ദീർഘനേരം പ്രാർത്ഥനാ നിരതനായിരുന്ന് ഒരുങ്ങിയ ശേഷമാണ് ദിവ്യബലി അർപ്പിച്ചിരുന്നത്. ദീർഘസമയമെടുത്ത് ദിവ്യബലി അർപ്പിച്ചിരുന്ന പാദ്രെ പിയോയോട് ഇത്ര സമയമെടുത്ത് ബലിയർപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ നിന്നുകൊണ്ടെന്നോ ഞാൻ തൂങ്ങിക്കിടക്കുകയാണെന്നോ ആയിരുന്നല്ലോ മറുപടി. ഇതുപോലെ കുരിശിൽ തൂങ്ങിക്കിടന്നെന്ന പോലെ വേദന സഹിച്ചുകൊണ്ടാണ് അച്ഛൻ ദിവ്യബലി അർപ്പിച്ചിരുന്നത്. സഹനത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷപൂർവം ഞാനത് ഏറ്റുവാങ്ങി ഹല്ലേലൂയ ഗീതം പാടുമെന്നുള്ള ചിന്തയാണ് അച്ഛനെ നയിച്ചിരുന്നത്. മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ സാധിക്കുമായിരുന്നപ്പോൾ സമൂഹത്തിലെ പ്രാർത്ഥനകൾക്കും മറ്റ് കർമ്മങ്ങൾക്കും അച്ഛൻ കൃത്യമായി സമയത്തിന് അല്പമെങ്കിലും മുമ്പേ സ്ഥലത്തെത്തുമായിരുന്നു. സമൂഹാംഗങ്ങൾ കുറെ കൂടെ സമയം സക്രാരിക്ക് മുമ്പിൽ ചെലവഴിക്കുകയും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള തൻ്റെ ആഗ്രഹം അച്ഛൻ പല പ്രാവശ്യം പ്രകടമാക്കിയിട്ടുണ്ട്. താൻ നിമിത്തം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് അച്ഛൻ ചിന്തിച്ചിരുന്നു. താൻ ഭാരമാകരുതെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് രോഗാവസ്ഥയിൽ ഡയാലിസിനെ ഡോക്ടർമാർ വിധിച്ചപ്പോൾ അച്ഛൻ നിഷേധിച്ചത്. പിന്നീട് ചെലവ് കുറഞ്ഞ ഹോമിയോപ്പതി, അക്യുപങ്ക്ചർ എന്നീ ചികിത്സകൾക്ക് അച്ഛൻ തയ്യാറായി. പരമാർത്ഥതയും സത്യസന്ധതയുമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു തൈലച്ഛൻ. ആരോടും തൻ്റെ അഭിപ്രായം വെട്ടിത്തുറന്നു പറയാൻ അച്ഛന് മടിയുണ്ടായിരുന്നില്ല. തുറവിയും സ്നേഹവുമുള്ള ഹൃദയമാണ് അച്ഛനുണ്ടായിരുന്നത്. ഈശോയുടെ തിരുഹൃദയത്തോട് അസാമാന്യമായ ഭക്തി അച്ഛനുണ്ടായിരുന്നു. പ്രവിശ്യാഭവനത്തിൻ്റെ കവാടത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തിരുഹൃദയ ചിത്രത്തിൻ്റെ അടുത്തുകൂടെ കടന്നു പോകുമ്പോഴെല്ലാം കൈ ഉയർത്തി ചിത്രത്തിൽ തൊട്ടുവണങ്ങി പ്രാർത്ഥിക്കുന്ന രീതി അച്ഛനുണ്ടായിരുന്നു. ആരോഗ്യസ്ഥിതി തീരെ വഷളായതിനാൽ 2017 May 30 അച്ഛനെ ആലുവ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്ര പരിചരണ വിഭാഗത്തിൽ സ്വീകൃതനായ അച്ഛൻ്റെ ശരീരം മരുന്നുകളോട് കാര്യമായി പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ രോഗീലേപനം നൽകി. പട്ടേരി തോമസ് അച്ഛനാണ് കൂദാശ പരികർമ്മം ചെയ്തത്. ദിവ്യകാരുണ്യ ഭക്തനായ തൈലച്ഛൻ ദിവ്യകാരുണ്യ സ്ഥാപന ദിവസമായ വ്യാഴാഴ്ച 11 തൻ്റെ പാവനാത്മാവിനെ സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു. തിരുഹൃദയ ഭക്തനായ അച്ഛൻ്റെ മരണം തിരുഹൃദയത്തിൻ്റെ മാസമായ 1 സംഭവിച്ചതും ആകസ്മികമായിരിക്കയില്ല. തിരുഹൃദയ ഭക്തനെ തൻ്റെ തിരുഹൃദയത്തിൽ ഈശോ സ്വീകരിച്ചു. ദൈവത്തിന് സ്തുതി. ദൈവം അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ. മരണാനന്തരം പ്രാർത്ഥന നടത്തി മൃതശരീരം കോട്ടയത്തേക്ക് സംവഹിച്ചു. 4 കോട്ടയം SH മെഡിക്കൽ സെൻറ്ററിലെ മോർച്ചറിയിൽ വച്ചു.